വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം. ഫിലിപ്പി ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതിനാധാരമായി 1-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്കെടുക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവീൻ, യോഗ്യമാവണ്ണം നടപ്പീൻ. ഈ പ്രസ്താവനയുടെ ശരിയായ വിവർത്തനം പൗരന്മാരെ പോലെ വർത്തിപ്പീൻ എന്നാണ്. ഫിലിപ്പ നഗരത്തിൽ റോമാ പൗരത്വമുള്ള അനേകം പേർ ഉണ്ടായിരുന്നതിനാൽ അതൊരു റോമൻ കോളനിയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികളുടെ പൗരത്വത്തെക്കുറിച്ചുള്ള സൂചന അർത്ഥവത്താണ്. ഫിലിപ്പ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ക്രൈസ്തവ സഭ ഭൂമിയിലെ ഒരു സ്വർഗീയ കോളനിയാണ്. അവർ ദൈവരാജ്യത്തിലെ പൗരന്മാർക്ക് അനുയോജ്യമാമിതം മാത്രം ജീവിക്കണം. യോഗ്യമാവണ്ണം എന്ന തർജ്ജമ ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് ആക്സിയോസ്, തുല്യ തൂക്കം, തുല്യ മൂല്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു പക്ഷി അതിൻ്റെ രണ്ട് ചിറകുകളും ഉപയോഗിച്ച് പറക്കുന്നതുപോലെ ഒരു വിശ്വാസിയുടെ പെരുമാറ്റം ഉപദേശത്തിനും ജീവിതത്തിനും തുല്യ മൂല്യം കൊടുക്കുന്നതായിരിക്കണം. എൻ്റെ അനുദിന ജീവിതം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ആകുന്നുവെന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതാണ്. നാം വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം കർത്താവിന് പ്രസാദമാകുമാറെ ദൈവത്തിന് യോഗ്യമായി നമ്മുടെ വിളിക്ക് യോഗ്യമാമണ്ണം എല്ലായ്പ്പോഴും ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. മാതൃകാപരമായ ആധ്യാത്മിക ജീവിതമാണ് പിശാചിനെതിരായ ശക്തിയേറിയ ആയുധം. ഈ സത്യം ഓരോ വിശ്വാസിയും പ്രായോഗികമാക്കട്ടെ. അതാണ് വിജയത്തിൻ്റെ 1-ാമത്തെ ഘടകം. സുവിശേഷത്തിൻ്റെ നിലവാരവും ലക്ഷ്യവും കരസ്ഥമാക്കേണ്ട ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാവുന്നു. സ്ഥിരമായി ഏക മനസ്സോടെ പോരാടുക. ആത്മീയമായ യുദ്ധത്തിൻ്റെ വിജയം ദൈവജനത്തിൻ്റെ ഏകോപിച്ചുള്ള തീവ്രമായ യജ്ഞത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഏക മനസ്സ്, ഏക ചിന്ത, ഏകഭാവം, ഏക സ്നേഹം എന്നീ പദങ്ങൾ മൊത്തം 16 പ്രാവശ്യം ഈ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവജനത്തിൻ്റെ ഐക്യതയ്ക്ക് ഇത് ഊന്നൽ കൊടുക്കുന്നു. ഐക്യമായി പോരാടുകയാണ് സഭയുടെ അടിയന്തരാവശ്യം. ഐക്യതയിൽ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. 1-ാമതായി, ഏകാത്മാവിൽ നിലനിൽക്കുക. ആദർശത്തിലും ലക്ഷ്യത്തിലുമുള്ള ഐക്യത. സഭ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സജീവ സംഘടനയായിരിക്കണം. എങ്കിൽ മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. 2, ഏക മനസ്സുമുള്ളവരായിരിക്കുക. ഒരു മനുഷ്യൻ്റെ ബാഹ്യലോകവുമായുള്ള ഇടപാടിൻ്റെ കേന്ദ്രമാണ് മനസ്സ് അഥവാ ദേഹി. സഭാ വിശ്വാസികൾക്ക് വികാരം, താല്പര്യം, തീരുമാനം ഇവയിലുള്ള ഐക്യത അനിവാര്യമാണ്. പ്രാദേശിക സഭ മൊത്തമായി ഏക വ്യക്തിയായി രൂപം കൊള്ളണമെന്ന് ആശയമാണ് ഇവിടെ ഉള്ളത്. ദേഹം, ദേഹി, ആത്മാവ് എന്നീ ത്രൈക ഘടകം ചേർന്ന് മനുഷ്യൻ ഏക വ്യക്തിത്വമുള്ളവനായി പ്രവർത്തിക്കുന്ന പോലെ സഭ ഏക വ്യക്തിയായി പോരാടണം. കർത്താവിൽ ഏക ചിന്തയോടിരിക്കാൻ കഴിയാതെ സഭാജീവിതത്തിൽ തുടർന്ന ചിലർ ഫിലിപ്പയിൽ ഉണ്ടായിരുന്നുവെന്ന് വിസ്മരിക്കരുത്. അവരുടെ ശാന്തി അവസാനിപ്പിച്ച് വീണ്ടും സുഹൃത്തുക്കളായി വർത്തിപ്പാനുള്ള പ്രബോധനം കൂടിയാണ് ഇവിടെ അപ്പോസ്തലൻ നൽകുന്നത്. പ്രാദേശിക സഭയുടെ പ്രവർത്തനങ്ങളിൽ സംജാതമാകുന്ന വചനവിരുദ്ധമായ ഭിന്നത ശത്രുവിന് വളരെ സന്തോഷകരമായ ഒന്നാണ്. വിഭജിച്ച് ജയിച്ചടക്കുക എന്നതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. പരസ്പരം സ്നേഹിച്ചും പൂർണ്ണ ഹൃദയത്തോടെ തമ്മിൽ യോജിച്ചും ഒരേ ഹൃദയവും ചിന്തയും ലക്ഷ്യമുള്ളവരായി ജീവിതത്തിലും സുവിശേഷ പ്രവർത്തനത്തിലും വിജയിക്കുക എന്നതാണ് ദൈവിക പ്ലാനും പദ്ധതിയും. ദൈവമക്കൾ തങ്ങളുടെ മത്സരത്തിൻ്റെ പടവാൾ താഴ്ത്തിവെച്ച് പരസ്പരം ഐക്യതയിൽ പ്രവർത്തിക്കേണ്ട കാലയളവ് ആണിത്. ഐക്യത ശക്തിയും കെട്ടുറപ്പും അനൈക്യം വികടവും വിനാശവുമാണ്. 3-ാമത്തെ കാര്യം, പ്രവൃത്തിയിലുള്ള ഐക്യത. ഐക്യമായി പോരാട്ടം കഴിക്കണം. നിങ്ങൾ തോളോട് ചേർന്ന് നിന്ന് പോരാടണം. ഐക്യത നഷ്ടപ്പെട്ട സഭയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. വേർപെട്ട സഭകളുടെ ഇന്നത്തെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ആന്തരിക ഐക്യമില്ലായ്മയും അധികാര വടംവലിയുമാണ്. നമ്മുടെ ഇടയിലെ കസേരകളി അവസാനിപ്പിക്കാതെ ആത്മീയ പുരോഗതി ഉണ്ടാകുകയില്ല. പുറത്തുനിന്നുള്ള ശത്രുവിനെ നേരിടണമെങ്കിൽ അകത്തെ ദൈവമക്കൾ തമ്മിൽ ഗാഢമായ ഐക്യം നിലനിർത്തണം. ലേഖനങ്ങൾ അതിനായി ആഹ്വാനം നൽകുന്നു. പരസ്പര സഹകരണമാണ് ആത്മീയ പോരാട്ടത്തിൽ വിജയത്തിന് കാരണം. വിശ്വാസികളുടെ മധ്യയുള്ള ഐക്യതയുടെ പരമലക്ഷ്യം കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കപ്പെടുകയും അവൻ മഹത്വപ്പെടുകയും ചെയ്യണം എന്നു മാത്രമാണ്. 4-ാമത്തെ കാര്യം, വിശ്വാസിൻ്റെ ഐക്യത. സുവിശേഷത്തിൻ്റെ വിശ്വാസനായി പോരാടുക. വിശ്വാസം എന്നത് 2 അർത്ഥത്തിൽ മനസ്സിലാക്കാം. 1-ാമത്, ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടത്തക്കവണ്ണം മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന സുവിശേഷം. 2-ാമത്, വിശ്വാസ സത്യങ്ങളുടെ സമാഹാരം അഥവാ വിശ്വാസ പ്രമാണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ക്രിസ്തീയ സഭയ്ക്ക് ഉത്കൃഷ്ടമായ ഒരു വിശ്വാസ പ്രമാണം ഉണ്ടെന്ന് വിഖ്യാതമാണല്ലോ. അവയ്ക്ക് വേണ്ടി പോരാടി വീരചരമം പ്രാപിക്കുവാൻ അനേകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുവാൻ വിശ്വാസി സദാ യജ്ഞിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസം കാത്തു എന്ന് പൗലൂസ് പറയുന്നതിൻ്റെ അർത്ഥം എത്ര വിശാലമാവുന്നു. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രമാണങ്ങളും തെറ്റുകൂടാതെ കാക്കുവാൻ വിശ്വാസികൾ ഉത്തരവാദികളാവുന്നു. സുവിശേഷ പ്രചരണത്തിൽ സത്യവിശ്വാസത്തിന് ചേരാത്ത സകലത്തോട് നാം സ്ഥിരമായി എതിർത്ത് നിൽക്കേണ്ടത് ഒരാവശ്യമാണ്. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. സങ്കീർത്തനം 119:128 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതായിരിക്കണം നമ്മുടെ ജീവിത പ്രമാണം. ഇനി 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യം. സ്ഥായിയായ വിശ്വാസം. ദൈവജനത്തെ നേരിടുന്ന എതിർപ്പിൻ്റെയും പീഡയുടെയും മധ്യേ സ്ഥായിയായ വിശ്വാസത്തിൽ ക്രിസ്തുവിന് വേണ്ടി ധൈര്യമായി നിൽക്കുവാൻ പൗലൂസ് പ്രബോധിപ്പിക്കുന്നു. അചഞ്ചലമായ വിശ്വാസമാണ് നമ്മുടെ ശത്രുവിനെ ജയിച്ചെടുക്കുവാനുള്ള 3-ാമത്തെ ഘടകം. 28-ാമത്തെ വാക്യത്തിൽ ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തീയ ജീവിതത്തിനെതിരായി ഉയരുന്ന പ്രതികൂലങ്ങളിൽ നമ്മുടെ പ്രതികരണം 3 വിധ കാര്യങ്ങളുടെ അടയാളമാണ്. പോരാട്ടത്തിൽ പിന്തിരിയാതെ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളുടെ ധൈര്യം ദൈവിക സ്വഭാവത്തിന്റെ ഒരു അടയാളമാവുന്നു. ഏതൊരു വിശ്വാസിക്കും തീക്ഷ്ണത ഏറ്റവും ആവശ്യമത്രേ. രക്ഷകന് വേണ്ടി കത്തിയെരിയുക ഒരു ഹൃദയം അവൻ എന്ന ഒരു ഹൃദയം അവനില്ലെങ്കിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞ അരുമനാഥന്റെ ശിഷ്യന്മാരാണല്ലോ ക്രിസ്ത്യാനികൾ. നമ്മിൽ ഓരോരുത്തരും നമ്മുടെ രക്ഷിതാവിന്റെ ധൈര്യവും തീക്ഷ്ണതയും ദാഹവും അനുദിനം വർദ്ധിക്കണം. 2-ാമത് എതിരാളികളുടെ എതിർപ്പിൽ നാം കുലുങ്ങാതെ ധീരമായി നിൽക്കുന്നുവെങ്കിൽ ശത്രു പരാജിതനാണെന്നുള്ളതിൻ്റെ അടയാളമാണ്. 3-ാമത് നാം ദൈവത്താൽ വിടുവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അത് ഉറപ്പ് നൽകുന്നു. അഥവാ നമ്മുടെ ഭദ്രതയ്ക്ക് ദൈവം തന്നെ വെച്ച അടയാളം. അതിനാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം തുടർന്നുകൊണ്ടിരിക്കുവാൻ വീണ്ടും നമ്മോട് ആവശ്യപ്പെടുന്നു. 29-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വിശ്വസിക്കുക എന്നത് വർത്തമാന ക്രിയയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം തുടർന്നുകൊണ്ടിരിക്കുക എന്നതാണ് വാച്യാർത്ഥം. വരം നൽകിയിരിക്കുന്ന എന്ന ഭാഷാന്തരം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് ആനുകൂല്യം, പ്രീതി, കൃപ എന്നെല്ലാം അർത്ഥമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതും അവനു വേണ്ടി കഷ്ടം സഹിക്കുക എന്നതും ഒരു കൃപയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഏതെങ്കിലും നിലയിൽ അവനു വേണ്ടി കഷ്ടം അനുഭവിച്ചേ തീരൂ. അത് ദൈവം നൽകുന്ന തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. ഫിലിപ്പിലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. അത് ദൈവിക ശിക്ഷയല്ല, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രധാന തെളിവാണ്. പുതിയ നിയമത്തിൽ ഉടനീളം പീഡ അനുഭവിക്കുന്ന സഭയെ കാണാവുന്നതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:33 നാം അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നുവെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 14:22 വായിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതകളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന ശുദ്ധീകരണ വേലയുടെ ഒരു ഭാഗമായി നാം കാണണം. ദൈവരാജ്യ വ്യാപ്തിക്കായി ദൈവം ഒരുക്കുന്ന കളരിയാണ് കഷ്ടതയെന്നും അത് വിശ്വാസം കൂടുതൽ അർത്ഥവത്താക്കി തീർക്കുവാനുള്ള ഉപാധിയാണെന്നുമുള്ള പൗലൂസിന്റെ സ്വന്തം അനുഭവം ഫിലിപ്പർക്കും നമുക്കും അന്വർത്ഥമാണ്. അവസാനമായി തൻ പ്രബോധിപ്പിക്കുന്നത് നമുക്കുള്ള പോരാട്ടങ്ങൾ ഒന്നും തന്നെ ഒറ്റപ്പെട്ട ഒന്നല്ല. അതേ സംഘടനം മറ്റുള്ള വിശ്വാസികളും അനുഭവിക്കുന്നു എന്നത്രേ. വാക്യം 30, നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. ഞാൻ ഒരുവൻ മാത്രമാണ് ഈ ആത്മീയ പോരാട്ടത്തിൽ കഷ്ടം സഹിക്കുന്ന വ്യക്തിയെന്ന് സ്വയം ചിന്തിക്കുവാൻ പിശാച് കൂടെ നമ്മെ പ്രേരിപ്പിച്ചു എന്ന് വരാം. നമ്മെ ഒറ്റപ്പെടുത്തി അവൻ്റെ തന്ത്രങ്ങളാൽ ഹൃദയം കലക്കിയാൽ പീഡയുടെ തീവ്രത വർദ്ധിപ്പിക്കാമെന്ന് ശത്രുവിനറിയാം. എന്നാൽ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും എന്നെപ്പോലെ ഈ പോരാട്ടം നിറഞ്ഞ ലോകത്തിൽ ദിനം പ്രതി ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലായി കഷ്ടം അനുഭവിക്കുന്നു എന്ന അറിവ് നമുക്കൊരാശ്വാസമാണ്. ആകസ്മീയമായ ഏതെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി അന്തർമുഖരായിരിക്കാതെ മറ്റുള്ളവരുടെ വേദനകളിലേക്കും കഷ്ടങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത് നമ്മുടെ ക്ലേശഭാരങ്ങൾ ലഘൂകരിക്കാനുള്ള ഫലപ്രദമായ ഒരു ഔഷധമാണെന്ന് നാം ഓർക്കേണ്ടതാണ്. അതിന് പൗലൂസ് പറയുന്നു, നാം ഒരുമിച്ച് ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ എങ്കൽ കണ്ടതും കഴിഞ്ഞ കാലത്ത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഫിലിപ്പർ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് അവിടം കൊണ്ട് തീർന്നില്ല. ഇപ്പോഴും താൻ ഭയങ്കരവും വലുതുമായ ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ്. ഈ നിജസ്ഥിതി താൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റുവാനല്ല, കഷ്ടതയിൽ വിജയം നൽകുന്ന ഒരു ദൈവത്തിൽ മറ്റുള്ളവർ വിശ്വസിക്കുവാനും ക്രിസ്തുവിൽ വളരുവാനും വേണ്ടി മാത്രമാണ്. ക്രിസ്ത്യാനിത്വം മരണം വരെ നീണ്ടു നിൽക്കുന്ന അന്ധകാര ശക്തിക്കെതിരെയുള്ള ഒരു സന്ധിയില്ലാ സമരമാണ്. അത് നമുക്ക് ഒറ്റയ്ക്ക് ജയിക്കുവാൻ കഴിയില്ല. എന്നാൽ അന്ധകാര ശക്തിക്കെതിരെ നാം പോരാട്ടത്തിനായി അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ പിൻപിൽ യേശു ക്രിസ്തു നമ്മുടെ രാജാവും പരിശുദ്ധാത്മാവ് നമ്മുടെ ശക്തിയായും സ്വർഗീയ ദൂതഗണങ്ങൾ സഹായികളായും നിലകൊള്ളും. അപ്പോൾ തന്നെ സുവിശേഷ സത്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയും വിശ്വാസികൾ പരസ്പരമുള്ള ഐക്യവും വിശ്വാസ പ്രമാണത്തിൻ്റെ സംരക്ഷണാർത്ഥമുള്ള പോരാട്ടവും നമുക്കുണ്ടായിരിക്കണം. പൗലൂസ് ക്രിസ്തുവിൻ്റെ മൗത്വമേറിയ ശുശ്രൂഷ നിർവഹിക്കുവാൻ തിമോത്തിയോസിനെ ആഹ്വാനം ചെയ്യുമ്പോൾ കർശനമായൊരു കൽപ്പന കൂടി നൽകുന്നു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള സമ്പൂർണ്ണ സ്നേഹത്തിൽ നിന്നും തൻ്റെ ആത്മാവിനെയും ലക്ഷ്യത്തെയും വിച്ഛേദിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഇടപഴകി കുഴഞ്ഞു പോകുവാൻ ക്രിസ്തീയ പടയാളിയെ ദൈവം അനുവദിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഇരുമനസ്സുള്ളവരാകാതെ ഏക മനസ്സുള്ളവരായി കഷ്ടങ്ങൾ വിജയം കൈവരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ 1-ാം അധ്യായത്തിൽ ആഹ്വാനം ചെയ്യുന്നു. സുവിശേഷത്തിന് അനുയോജ്യമായ ഒരു ജീവിതശൈലിയും ഐക്യതയും നമ്മുടെ കൈമുതലായിരിക്കണം. മാത്രമല്ല ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം കൊടുക്കണം. തുടർന്ന് 2-ാം അധ്യായം ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് യേശു ക്രിസ്തുവിൻ്റെ മാതൃക അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളെ പൗലൂസ് പ്രബോധിപ്പിക്കുന്നു. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കീഴടങ്ങി കൊടുക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അനേക അനൈക്യം വിഘടനത്തിനും വിനാശത്തിനും കാരണമാകും. തന്നിൽ തന്നെ ചിദ്രിച്ച വീട് സുസ്ഥിരമല്ലല്ലോ. അതിനാൽ ഏത് നൂറ്റാണ്ടിലും ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശ്വാസികൾ ഐക്യമുള്ളവരായിരിക്കണം. അത് മാനുഷികമായ നിർബന്ധത്താലല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ സംജാതമാകണം. അതിശ്രേഷ്ഠമായ ഈ ആശയത്തെക്കുറിച്ച് 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ച ശേഷം അതേ വിഷയം വീണ്ടും താം 2-ാം അധ്യായത്തിൽ തുടരുകയാണ്. നാം 2-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. ഫിലിപ്പിയ സഭയത്തെക്കുറിച്ച് അവരുടെ സുവിശേഷത്തിനായുള്ള പോരാട്ടം, സാമ്പത്തിക സഹായം, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആദിയായ പല നല്ല കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ വിദേശകാര്യങ്ങളോളം ആദർശപരമായിരുന്നില്ല. അവരിൽ ഏകചിന്തയും ഏകലക്ഷ്യവും നട്ടുവളർത്തേണ്ട ഒരു ആവശ്യകത പൗലൂസ് മനസ്സിലാക്കി. തൻ്റെ കൂട്ടുവേലക്കാരനായ എപ്രഫാദിത്തോസ് ഫിലിപ്പിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം റോമിൽ എത്തിച്ചുവെങ്കിലും ആ നല്ല കാര്യത്തോടുകൂടി അനൈക്യമെന്ന് ദുഷിച്ച കാര്യം കൂടി പൗലൂസിൻ്റെ കാതിൽ എത്തിച്ചു. ദൈവമക്കളുടെ ആത്മീയ വളർച്ചയെ മുരടിപ്പിച്ചു കളയുന്ന അമാതൃകാപരമായ ഈ നിലവാരത്തിന് ആത്മീയ നേതൃത്വ സ്ഥാനത്തു നിന്നും ചില നല്ല നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് താൻ അപ്രകാരം ചെയ്തത്. ചിലപ്പോൾ ആത്മീയരുടെ മധ്യയെ പരാജയങ്ങൾ വന്നുകൂടുന്നു. തമ്മിൽ തമ്മിൽ നടക്കുന്ന യുദ്ധം എന്നാണ് യാക്കോബ് അതിനെ വിളിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 11-ും 12-ും വാക്യത്തിൽ നമുക്കിത് കാണാം. കൊരിന്ത് സഭയിൽ ചില വിശ്വാസികൾ തമ്മിൽ ഭിന്നതയും കലഹവും വ്യവഹാരവും ഉണ്ടായി. ഗലാത്തി സഭയിൽ ചിലർ തമ്മിൽ കുടിക്കുകയും തിന്നുകയും ചെയ്തു. ഇവയെ ഒന്നിനെയും പരിശുദ്ധാത്മാവ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രത്യുത അവരുടെ പാടെ പിഴുതു മാറ്റി സഭയെ ശുദ്ധീകരിക്കുവാൻ നിർദ്ദേശിക്കുക അത്രേ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ക്രിസ്തുവിന്റെ താഴ്ചയെ ജീവിത പ്രമാണമാക്കുന്നതിൽ മാത്രമേ ഐക്യം സാധ്യമാകുകയുള്ളൂ എന്ന് പൗലൂസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിന്റെ എല്ലാ പെരുമാറ്റ ചട്ടത്തിന്റെയും ആധാരശില ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിലുള്ള പതരാത്ത വിശ്വാസവുമായിരിക്കണം. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുവാൻ പോവുകയാണ്. ഐക്യവും സൗമ്യതയും നമുക്ക് ആവശ്യമാണ്. 1-ാം വാക്യം: ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമെത്തിയപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരവമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഐക്യതയ്ക്ക് അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ 1-ാം വാക്യത്തിൽ പറയുന്നു. ക്രൈസ്തവരുടെ മധ്യേ നിരവധി ഐക്യവേദികളും പ്രവർത്തനങ്ങളും നമുക്ക് ദൃശ്യമാണ്. പക്ഷേ ഐക്യവും ഐക്യരൂപ്യവും അഥവാ ഏകീകരണവും തമ്മിലുള്ള വ്യത്യാസം പലരും ചിന്തിക്കാറില്ല. ആത്മീയ ഐക്യം താഴ്മയുള്ള ഹൃദയത്തിൽ നിന്നും സ്വാഭാവികമായി ഉടലെടുക്കുന്ന ഒന്നാണ്. യഥാർത്ഥ ഭക്തിയുടെയും ആത്മീയ പക്വതയുടെയും അടയാളമാണത്. ഐക്യരൂപം കേവലം ഒരു സംഘടനയും ബാഹ്യമായ പ്രേരണ ശക്തിയിൽ നിന്നും രൂപം കൊള്ളുന്നതുമാണ്. പരസ്പര സമ്മതത്തോടെ ഏകീകരണം നടക്കാറുണ്ട്. അപ്രകാരമുള്ള ഒരു ഏകീകരണമല്ല ഇവിടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐക്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉള്ളതിനാൽ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്ന നാല് കാര്യങ്ങളും കേവലം സാങ്കല്പികമല്ല, യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കാണിക്കുന്നു. പ്രബോധനമെന്ന പദപ്രയോഗം പാരാക്ലേറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ആശയത്തോട് ബന്ധപ്പെട്ട ഒന്നാണ്. ആശ്വാസം, പ്രോത്സാഹനം എന്നീ ആശയം അതിനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ ലഭ്യമാവുന്ന പ്രോത്സാഹനത്താൽ വ്യക്തികൾ പരസ്പരം ക്രിസ്തുവിനോട് ഐക്യപ്പെടണം. പ്രസ്തുത ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സകല ഭിന്നതയോടും യാത്ര പറഞ്ഞ് വിശ്വാസികൾ പരസ്പരം ഐക്യം സ്ഥാപിക്കണം. സ്നേഹത്തിൻ്റെ വലിയ ആശ്വാസവും. സാക്ഷാൽ ദൈവസ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം പകരുന്നത്. ആദിമ സ്നേഹം ഹൃദയത്തിൽ പ്രോത്സാഹനം ഉണർത്തുന്നുവെങ്കിൽ നിശ്ചയമായും ആത്മീയ ഐക്യം സംജാതമാകും. സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നതാണ് ദൈവപ്രമാണം. സ്നേഹം വളരെ ക്ഷമയും കാരുണ്യവും കലർന്നതാണ്. അതൊരിക്കലും അസഹിഷ്ണുത കാണിക്കുകയോ അസൂയപ്പെടുകയോ ചെയ്യില്ല. ഒരിക്കലും ആത്മ പ്രശംസ ചെയ്യുകയോ അഹങ്കരിക്കുകയോ ഇല്ല. ദൈവസ്നേഹം സമാധാനത്തെയും ഐക്യതയും ആലിംഗനം ചെയ്യുന്നു. ആത്മാവിൻ്റെ വെള്ളക്കൂട്ടായ്മയും. ആത്മാവിൻ്റെ പങ്കാളിത്തം എന്നത് നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ശുശ്രൂഷയാണ്. ആത്മസ്നാനവും കൃപാവരങ്ങളും പ്രാപിച്ച വിശ്വാസി ആത്മാവിൻ്റെ ഭരണത്തിന് വിധേയനാകയാൽ തന്നിൽ സംജാതമാകേണ്ട ആത്മീയ ഗുണമാണ് ഐക്യം. സകല വിശുദ്ധന്മാരും ഒരേ ആത്മാവിൻ്റെ പങ്കാളികളും ക്രിസ്തുവിൽ ഏക ശരീരവും പരസ്പരം സഹോദരന്മാരുമാണ്. ഈ യാഥാർത്ഥ്യത്തിന് നാം വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? വല്ല ആർദ്രതയും മനസ്സലിവും. ആർദ്രത മറ്റുള്ളവരെ തണുപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ്. ഫിലിപ്പി ലേഖനം നമ്മൾ രണ്ടാം അധ്യായത്തിലെ 7-20 വാക്യം. ആർദ്രതയുടെ ഫലമാണ് മനസ്സലിവ്. അത് സഹാനുഭൂതിയോടുകൂടിയ വർധനാ രീതിയാണ്. വീണ്ടും ജനം പ്രാപിച്ച ഒരുവനിൽ ഈ ആത്മീയ ഗുണങ്ങൾ വളരേണ്ടതാണ് ആവശ്യം. ദൈവമക്കൾ കൂട്ടുവിശ്വാസികളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഞെരുക്കത്തിൽ ഭൗതിക കൈത്താങ്ങൽ നൽകി സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് സ്വാർത്ഥതയ്ക്കെതിരെ ചലിക്കുന്ന മനസ്സിലിവ്. അങ്ങനെയായാൽ അകൽച്ച മാറും, കലഹം ശമിക്കും, സ്നേഹം വർദ്ധിക്കും. വിഭജിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ ലോകത്തിന് നിസാര കാര്യങ്ങളെ ഊതുവിറപ്പിച്ച് ഭിന്നതയാലും മത്സരത്താലും ആരാധനയും സാക്ഷ്യവും നഷ്ടപ്പെടുത്തിയ പ്രാദേശിക സഭകൾക്കും ഈ ചതുർവിധ ആത്മീയ സത്യങ്ങൾ ഒരുപോലെ ബാധകമാണ്. പ്രോത്സാഹനം, ദൈവസ്നേഹം, പങ്കാളിത്തം, മനസ്സലിവ് എന്നിവയാൽ നമുക്ക് ഐക്യപ്പെടാം. അത് സഭയുടെ വളർച്ചയ്ക്കും ശക്തിക്കും കെട്ടുറപ്പിനും അനിവാര്യമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.